In the book of Romans, chapter 8, we read of a law. It's called the law of the Spirit. Romans 8, verse 2. Now in the Old Testament, there was another law called the law of Moses.
പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് മോശയുടെ ന്യായ പ്രമാണമാണ്. ഇവിടെ കാണുന്നത് വേറൊരു ആത്മാവിന്റെ പ്രമാണവും.
And there's a lot of difference between these two laws.
ഈ പ്രമാണങ്ങൾ തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്.
And it's because Christians haven't understood that difference that very often they live defeated lives.
ക്രിസ്ത്യാനികൾക്ക് പലർക്കും ഈ പ്രമാണങ്ങൾ തമ്മിലുള്ള അന്തരം മനസ്സിലാകാത്തതിനാൽ അവർ നിരന്തരം പരാജയത്തിൽ ജീവിക്കുന്നു.
ബിക്കോസ് ദി പീപ്പിൾ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് കുഡ് നെവർ കീപ് ദി ലോ.
പഴയ നിയമത്തിലുള്ളവർക്ക് ന്യായപ്രമാണം പാലിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നവർക്ക് സാധ്യമായില്ല.
ഈവൻ ദി ബെസ്റ്റ് മാൻ ലൈക് പോൾ ടു അഡ്മിറ്റ് ദാറ്റ് ഐ കുഡ്ന്റ് കീപ് ദി ലോ.
പൗലോസിനെ പോലെ ഉത്തമനായ പരീശന് പോലും ന്യായപ്രമാണം പാലിക്കുക സാധ്യമായിരുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്.
In the law of Moses and in the law of the Spirit, God was demonstrating, offering man two ways of living.
രണ്ട് തരണത്തിലുള്ള ജീവിത മാർഗങ്ങളാണ് മോശയുടെ ന്യായ പ്രമാണത്തിലും ആത്മാവിന്റെ പ്രമാണത്തിലും ദൈവം മനുഷ്യന് നൽകുന്നത്.
He wanted man to live by the Spirit.
ആത്മാവിനാൽ ജീവിക്കുവാനായിട്ട് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നു.
But
എന്നാൽ
if he did not choose that,
adu avan therinjirikkunnilla engil,
then he would try to live by the law of Moses.
Appo avan Moshe naya pramanathil jeevipanayta.
These are two principles by which we can live.
Ee rendu tattvangalude adisthanathil namukku ee logathile jeevitham naikkan.
The law of Moses was a whole lot of commandments.
Moshe naya pramanam muluvane kalpanagalal niranjathayirunnu.
It was very good.
Adu valare nalladhu.
There was nothing wrong in it.
അതിനെ ഒരു തെറ്റുമില്ല.
It was all very correct.
അത് വളരെ നേർവാദിയുള്ളതും കറക്റ്റുമാണ്.
But it couldn't help people to come to what God wanted them to come to.
മനുഷ്യരെ വിധത്തിലുള്ള ഒരു ജീവിതം നയിക്കണമെന്നുള്ള ആ ഒരു നിലവാരത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ട് വരിക എന്നത് അതിന് സാധ്യമായിരുന്നില്ല.
The law of the Spirit,
എന്നാൽ ആത്മാവിന്റെ പ്രമാണമോ,
is not commandment.
അത് കൽപ്പനകളല്ല.
Here it says here, the law of the Spirit is life in Christ Jesus.
ഇവിടെ നമ്മൾ വായിക്കുന്നു ആത്മാവിന്റെ പ്രമാണം ക്രിസ്തുവേശുവിൽ ജീവനാണ് അത് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത്.
So one was a list of rules and the other was the life.
അത് ഒന്ന് കൽപ്പനകളെ കുറിക്കുന്നു, മറ്റേത് ഒരു ജീവനെ കുറിക്കുന്നു.
And God never wanted man to live by rules.
ഒരിക്കൽ പോലും മനുഷ്യൻ കൽപ്പനകളുടെ പിൻബലത്തിൽ ജീവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല.
God wanted man to live by the life of his son.
തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ ജീവിതത്താൽ മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
So keeping that in mind,
ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്
ജനസിസ് ചാപ്റ്റർ 2,
ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
ഇൻ ജനസിസ് ചാപ്റ്റർ 2,
ഉൽപ്പത്തി രണ്ടില്
വി റീഡ് ഓഫ് ദ ഗാർഡൻ ഓഫ് ഈഡൻ ഇൻ ടു വിച്ച് ഗാഡ് സെന്റ് മാൻ.
മനുഷ്യനെ ജീവിപ്പാനായിട്ട് ദൈവമാക്കി വെച്ചിരുന്ന ഏദൻ തോട്ടത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു.
ഇൻ ദാറ്റ് ഗാർഡൻ വി റീഡ് ദാറ്റ് ദേർ വർ ടു ട്രീസ്.
ആ തോട്ടത്തിൽ രണ്ട് വൃക്ഷങ്ങൾ ഉള്ളതും നമ്മൾ വായിക്കുന്നു.
വി നോ അബൌട്ട് ദാറ്റ്. വൺ വാസ് ദ tree of life, verse 9, chapter 2, verse 9, and the other was the tree of knowledge of good and evil.
ഉൽപ്പത്തി പുസ്തകം രണ്ടിന്റെ 9-ൽ വായിക്കുന്നു, അത് ജീവന്റെ വൃക്ഷവും മറ്റേ നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷവുമായിട്ടാണ് നമ്മൾ വായിക്കുന്നത്.
These two trees symbolized what we just looked at.
ഈ രണ്ട് വൃക്ഷങ്ങളും നമ്മൾ ഇപ്പോൾ കേട്ട കാര്യങ്ങളുടെ പിൻബലത്തിൽ രണ്ട് ജീവിതത്തെ കുറിക്കുന്നു.
The law of Moses,
ഇത് മോശയുടെ ന്യായപ്രമാണം,
and the law of the Holy Spirit,
പരിശുദ്ധാത്മാവിന്റെ പ്രമാണം.
One, I told you, was a list of commandments.
One, ഒരു കൽപ്പനകളുടെ നീണ്ട പട്ടിക.
And the other was not commandments, but a life.
അത് മറ്റേത് കൽപ്പനകളല്ല, അതൊരു ജീവിതമാണ്.
Those are the two things symbolized in these two trees.
ഈ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് വൃക്ഷങ്ങളും പ്രതിധാനം ചെയ്ത് ചിത്രീകരിച്ച് കാണിക്കുന്നത്.
The tree of knowledge of good and evil,
നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷം,
it could not help you to overcome evil.
അത് തിന്മയെ ജയിപ്പാനായിട്ട് നിന്നെ സഹായിക്കുന്നില്ല.
എന്നാൽ
അത് നിന്നോട് പറയും,
what is good and what is evil,
ഏതാണ് നന്മ ഏതാണ് തിന്മ.
That's what the law of Moses did.
അതാണ് മോശയുടെ ന്യായപ്രമാണവും ചെയ്തത്.
Moses' law told people what was good and what was evil.
മോശയുടെ ന്യായപ്രമാണത്തിലെ നന്മ ഏതെന്നും തിന്മ ഏതെന്നുമാണ് പഠിപ്പിച്ചിരുന്നത്.
It never helped any of the Israelites to come to an overcoming life.
ഒരു ഇസ്രായേലിനെ പോലും ഒരു ജയജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് മോശയുടെ ന്യായപ്രമാണത്തിന് സാധിച്ചില്ല.
Now you may say, well, how does that apply to us? We're not under the law of Moses.
അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് പ്രായോഗികമായിത്തീരുന്നത്? നമ്മൾ മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിലല്ലോ.
That's right.
അതും സത്യമാണ്.
But most Christians that I have met,
ഞാൻ കണ്ടിട്ടുള്ള ഭൂരിഭാഗം ക്രിസ്ത്യാനികളും,
particularly those who are seeking to live a godly life,
പ്രത്യേകിച്ച് ഒരു ദൈവിക ജീവിതത്തിനായിട്ട് കാംക്ഷിക്കുന്നവർ,
most of them make the mistake of living by the principle of the law of Moses.
Avar puri bhagavum moshayude kalpanangalude nyaya pramanathinte tattvangalude adisthanathil jeevanayittu shramikkunnu.
Now there are many other Christians who don't bother to live a godly life.
Nal devigamayittu christya jeevan nayippan aagrahikkatha christyanikalude,
they have accepted a defeated life as normal for themselves.
Oru parajithamaya oru parajayamadanja jeevitham oru sadharana jeevithamayittu avar enniyirikkunnu.
But they don't even seek for victory.
Avar jeyathinayittu shramikkunnu polum illa.
They live to please themselves.
Avar thangale thanne prasadhippichu jeevanayittu aagrahikkunnu.
But I'm talking about those who are seeking to live an overcoming life.
Naan yanne samsaarikkunnathu oru jeya jeevathinayittu hrudayapoorvam aagrahikkunnavarodaanu.
I believe many of you are seeking to live an overcoming life.
Ningalude irikkunna palarum angathranathil oru jeya jeevathinayittu kaamshikkunnavaraanu naan vishwasikkunnu.
Otherwise you may have been somewhere else this evening.
Allengil indru raathri sandhya samayathe ningal vera evidengilum aayirunnene.
But I fear that the reason why you have not come into that life is because even though you don't follow the law of Moses, you are following the principle of that law.
നിങ്ങൾ മോശയുടെ ന്യായപ്രമാണത്തെ പിന്തുടരുന്നില്ലെങ്കിലും അതിന്റെ തത്വങ്ങളുടെ അടിസ്ഥാനത്തെ പിന്തുടരുന്നതിനാലാണ് നിങ്ങൾ ആ ഒരു ജയ ജീവിതത്തിലേക്ക് ഇതുവരെ കടന്നു വരാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
What was that principle?
ആ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം.
They were in the Old Testament, the Jews were given the law which told them this is good, this is evil.
ആ മോശയുടെ ന്യായപ്രമാണത്തിലെ യഹൂദന്മാർക്ക് നൽകിയപ്പോൾ നല്ലതേത് തീയതേത് എന്ന് അവരെ പഠിപ്പിച്ചിരുന്നു.
And once they heard that,
ആ കാരണം അവർ കേൾക്കുമ്പോൾ,
they tried to live according to that.
ആ കൽപ്പനകളുടെ ഫലത്തിൽ അപ്രകാരം ജീവിക്കാനായിട്ട് അവർ പരിശ്രമിക്കുന്നു.
Now today,
എന്നാൽ ഇന്ന്
instead of the 10 commandments,
ഈ 10 കൽപ്പനകൾക്ക് പകരമായിട്ട്
you read Matthew chapter 5, chapter 6 and chapter 7.
മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ വായിക്കുക.
That's where Jesus raised the standard of the 10 commandments.
ആ 10 കൽപ്പനകളുടെ നിലവാരം യേശുക്രിസ്തു ഉയർത്തിയിരിക്കുന്നത് അവിടെ കാണാൻ സാധിക്കും.
The law of Moses said you shouldn't kill. I say don't get angry.
മോശയുടെ ന്യായപ്രമാണത്തിൽ നിങ്ങൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ കൊലപാതകം ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കോപിക്കരുത്.
He raised it from killing people to getting angry with you.
ഒരു കൊലപാതകനാകുന്ന അവസ്ഥയിൽ നിന്നും ഒരു കോപിഷ്ഠനാകുന്ന ആ ഭാവത്തെ നിലവാരത്തിലേക്ക് അത് ഉയർത്തി.
He said the law said don't commit adultery. I say don't even lust with your eyes.
ന്യായപ്രമാണം പറയുന്നു വ്യഭിചാരം ചെയ്യരുത്, എന്നാൽ ഞാൻ പറയുന്നു സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തിരിക്കുന്നു യേശുക്രിസ്തു പറഞ്ഞു.
The law said you must not bear false witness.
ന്യായപ്രമാണം പറഞ്ഞു നീ കള്ളസാക്ഷ്യം പറയരുത്.
That means when you go to court and you put your hand on the Bible, speak the truth.
നീ കോടതിയിൽ പോയി ബൈബിളിന്റെ സത്യവേദ പുസ്തകത്തിന്റെ പുറത്ത് നീ കൈവെക്കുമ്പോൾ മാത്രം സത്യം സംസാരിക്കുക.
But Jesus said you speak the truth all the time, whether your hand is on the Bible or not.
എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു നിന്റെ കൈ വേദപുസ്തകത്തിന്മേലാണോ അല്ലയോ കാര്യമല്ല, എല്ലായ്പ്പോഴും സത്യം
സംസാരിക്കുക. He raised the standard throughout the Old Testament, throughout Matthew 5, 6 and 7.
കാര്യ സുവിശേഷത്തിൽ 5-ലും 6-ലും 7-ലും വായിക്കുമ്പോൾ അവൻ ആ മോശയുടെ നിലവാരത്തെ വളരെയായിട്ട് ഉയർത്തി കാണിക്കുന്നു.
He said, there you were told to hate your enemies. I'm telling you now to love your enemies.
ഇവിടെ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ശത്രുവിനെ വെറുക്കാനാണ് പഠിപ്പിക്കുന്നത്, എന്നാൽ ഞാൻ നിന്നോട് പറഞ്ഞു ശത്രുവിനെ സ്നേഹിക്കുക.
There you were told to give.
അവിടെ നിങ്ങൾ കൊടുക്കാനായിട്ട് പഠിപ്പിക്കപ്പെട്ടു.
Now I'm telling you not only to give but give without letting other people know about it.
ഇവിടെ ഞാൻ പറയുന്നു നിങ്ങൾ കൊടുക്കണം, എന്നാൽ നീ കൊടുക്കുന്നത് മറ്റുള്ളവർ അറിയാതെ കൊടുക്കണം.
There you were told to fast and pray. Now I'm telling you to fast and pray without letting anybody know about it.
ഇവിടെ നിങ്ങൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ടും പഠിപ്പിച്ചു, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ആരും അറിയാതെ ചെയ്യും.
So many people look at this Matthew 5, 6 and 7, the Sermon on the Mount.
മാതിരി പ്രഭാഷണത്തിൽ മത്തായിയുടെ മത്തായിയുടെ 4, 5, 6, 7 കേട്ടിട്ട് ചില
they hear it in the church.
അവർ സഭകളിൽ കേൾക്കുന്നു.
And they say, okay, this is the new standard of good and evil now.
അവർ പറയും ഇതാണ് നന്മതിന്മകളെ കുറിച്ചുള്ള പുതിയ നിലവാരം.
They have got a new tree of the knowledge of good and evil.
അവർക്ക് നന്മതിന്മകളുടെ അറിവിന്റെ ഒരു പുതിയ വൃക്ഷത്തെ ലഭിച്ചിരിക്കുന്നു.
That is the Sermon on the Mount.
അതാണ് പലമേലുള്ള പ്രസംഗം.
For the Old Testament, the tree of knowledge of good and evil was the law of Moses.
நான் பழைய நியமத்திலே தன்மதின்மங்களோடு அறிவிந்த விஷம் என்று பரையிறது மோசையோட நியாய
பிரமாணமாயிருந்தது.
நமக்கு இப்போ கொஞ்சம் நல்ல ஒரு விஷத்தை லபிச்சிருக்கிறது.
And now people try to live according to this standard and fail.
இப்போ ஜனங்கள் ഈ നിലവാരം അനുസരിച്ച് ജീവനായിട്ട് പരിശ്രമിക്കുന്നു, പരാജിതരാകുന്നു.
The best of men fail.
ഏറ്റവും നല്ല മനുഷ്യൻ വ്യക്തിയും പരാജയപ്പെടുന്നു.
Because God never intended us to live by that principle.
എന്നാൽ ആ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിതം നയിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല.
God offered two principles of life to Adam in the Garden of Eden.
ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിന് രണ്ട് കാര്യങ്ങളാണ് ദൈവം നൽകിയത്.
And he said, you choose which way you want to live.
ഏത് മാർഗത്തിൽ നിനക്ക് ജീവിപ്പാൻ നീ ആഗ്രഹിക്കുന്നു നീ തിരഞ്ഞെടുക്കുക.
But I'll tell you at the beginning itself, God said.
ദൈവം ആദിയിൽ തന്നെ ഇപ്രകാരം പറഞ്ഞു.
If you live by the principle of knowing good and evil, you will die.
നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിക്കുന്നെങ്കിൽ നീ മരിക്കും.
You will never get life through it.
നിനക്ക് ജീവൻ ലഭിക്കുകയില്ല.
You will get death.
നിനക്ക് മരണം മാത്രമായിരിക്കും.
But you have another alternative. There's a tree of life there.
എന്നാൽ അവിടെ നിൽക്കുന്ന ജീവന്റെ വൃക്ഷം എന്നൊരു നിനക്കൊരു തിരഞ്ഞെടുപ്പിനുള്ള ഒരു മാർഗമുണ്ട്.
How stupid Adam and Eve were to go to the wrong tree.
എത്ര ഭോഷരായിട്ടാണ് ആദാം അവയും തെറ്റായ വൃക്ഷത്തിന്റെ അടുക്കിലേക്ക് കടന്നു പോയത്.
But how much more stupid believers are today who, having seen Adam's folly, still go to the wrong tree.
ആദാമിന്റെ വിഡ്ഢിത്തം കണ്ടതിനു ശേഷവും ഇന്നത്തെ വിശ്വാസികളും അത്തരണത്തിൽ തന്നെ പോകുന്നത് എത്ര ദയനീയമായ ഒരു കാഴ്ചയാണ്.
Who try to go to the Bible to understand good and evil.
ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു ചെന്ന് നന്മതിന്മകൾ ഏതെന്ന് അറിയുവാനായിട്ട്
very high standard.
അതും ഉന്നതമായ നിലവാരങ്ങൾ.
And never come to life.
എന്നാൽ ജീവനിലേക്ക് കടന്നു വരാത്തവർ.
This book has become to many Christians a tree of knowledge of good and evil.
ഈ പുസ്തകം പല ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിലെ നന്മതിന്മകൾ തിരിച്ചറിയുവാൻ വേണ്ടിയുള്ള ഒരു വൃക്ഷമായിട്ട് മാത്രം ഇരിക്കുന്നു.
And this book brings death.
അപ്പോൾ ഈ പുസ്തകം മരണത്തെ കൊണ്ടുവരുന്നു.
You know that?
നിങ്ങൾക്ക് ആ സത്യം അറിയുമോ?
Many people think that's blasphemous to say this book brings death.
പലരും പറയും ഇപ്പോൾ ഈ പുസ്തകം മരണം കൊണ്ടുവരുന്നു പറയുന്നത് ദൈവദൂഷണമാണെന്ന്.
It's not my word. It says in 2 Corinthians 3 that the letter kills.
ഇത് എന്റെ വാക്കുകളല്ല. 2 കൊരിന്ത്യർ 3 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ് അക്ഷരം കൊല്ലുന്നു എന്നുള്ളത്.
2 Corinthians 3:6 says the letter kills.
2 കൊരിന്ത്യർ 3:6 നമ്മൾ വായിക്കുന്നു അക്ഷരം കൊല്ലുന്നു.
But the Holy Spirit gives life.
എന്നാൽ ആത്മാവ് ജീവിപ്പിക്കുന്നു.
That's the same thing.
അത് അതേ കാര്യമാണ് ഇവിടെ പറഞ്ഞത്.
2 Corinthians 3:6 is again referring to these two trees.
ഈ 2 കൊരിന്ത്യർ 3:6 പ്രതിപാദിക്കുന്ന കാര്യം ഈ രണ്ട് വൃക്ഷങ്ങളെയാണ്.
You read the letter of this book, it'll kill you.
ഈ പുസ്തകത്തിന്റെ അക്ഷരം മാത്രമാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് മരണമായിരിക്കും.
I'll tell you how it'll kill you.
അത് എപ്രകാരമാണ് നിങ്ങൾക്ക് മരണം കൊണ്ടുവരുന്നത് എന്നോട് പറയട്ടെ.
Think of somebody who has not read this book.
ഈ പുസ്തകം വായിക്കാത്ത ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുക.
He commits adultery quite comfortably and he doesn't bother about it. He goes to have a peaceful sleep at night.
അവൻ വ്യഭിചാരം ചെയ്തതിനു ശേഷവും വളരെ സമാധാനമായിട്ട് രാത്രിയിൽ കിടന്നുറങ്ങുന്നു.
He kills people and chops off people's heads and he sleeps peacefully at night.
അവൻ മനുഷ്യരെ കൊല്ലുന്നു, അവരുടെ തലകളൊക്കെ വെട്ടിമാറ്റിയതിനു ശേഷവും അവൻ രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങുന്നു.
But the Jewish person who does those things, he's disturbed. He's got a bad conscience.
എന്നാൽ യഹൂദനായ ഒരു വ്യക്തിക്ക് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാകും.
Because he's read in his law that you shouldn't do these things.
എന്നാൽ അവന്റെ ന്യായപ്രമാണത്തിൽ അവൻ വായിച്ചിട്ടുണ്ട് അവൻ ഈ കാര്യങ്ങൾ ചെയ്യരുതെന്ന്.
So his sleep is killed.
എന്നാൽ അവനൊരു വ്യക്തിയെ അവന്റെ ഉറക്കം അവന്റെ നഷ്ടമാകുന്നു.
And his conscience is killed.
അവന്റെ മനസാക്ഷിയിലും അവനെ അസ്വസ്ഥനാകുന്നു.
The law has brought death for him.
ആ നിയമം ന്യായപ്രമാണം അവനെ മരണത്തെ കൊണ്ടുവരുന്നു.
And now the Christian who lives by higher law.
എന്നാൽ അതിന് ഉന്നതമായ ഒരു പ്രമാണത്തിൽ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനി,
sincere Christian,
ആ ഹൃദയപൂർവ്വം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ക്രിസ്ത്യാനി,
when he lusts and gets angry, he again has a disturbed conscience and he can't rest properly because of that.
കണ്ടുകൊണ്ട് മോഹിക്കുമ്പോഴോ ആ ഹൃദയം കൊണ്ട് പാപം ചെയ്യുമ്പോഴോ അവനും ഉറക്കം.
So the knowledge of good and evil has brought death to this Christian.
നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് അവന്റെ ജീവിതത്തിലെ മരണമാണ് കൊണ്ടുവന്നത്.
That's why the Lord told Adam, don't go to that tree.
അതുകൊണ്ടാണ് ആദാമിനോട് ദൈവം പറഞ്ഞത് ആ വൃക്ഷത്തിലേക്ക് നീ കടന്നു.
There is another tree.
അവിടെ വേറൊരു വൃക്ഷമുണ്ട്.
The tree of life.
ജീവന്റെ വൃക്ഷം.
The Holy Spirit gives life.
പരിശുദ്ധാത്മാവ് ജീവനെ നൽകുന്നു.
That's the reason why the devil has made sure that the ministry of the Holy Spirit is the most controversial subject today in Christendom.
അതുകൊണ്ടാണ് സാത്താൻ വളരെ തന്ത്രപൂർവ്വം പരിശുദ്ധാത്മാവിന്റെ ആ ശുശ്രൂഷ ക്രിസ്തീയ ലോകത്തിന് വലിയൊരു വാദ പ്രതിപാദത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്.
Absolutely nothing in the Bible which has been as much counterfeited as the ministry of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നുള്ള ആ ഒരു കാര്യമാണ് ഏറ്റവും വ്യാജമായ രീതിയിൽ ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ നടക്കുന്നത്.
The law of the Spirit is life in Christ Jesus.
ആത്മാവിന്റെ പ്രമാണം ക്രിസ്തുയേശുവിലെ ഒരു ജീവനാണ്.
I want to tell you that Jesus did not come to give us a higher law.
യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് നമുക്ക് ഉന്നതമായ ഒരു പ്രമാണം, ന്യായപ്രമാണം നൽകുവാൻ വേണ്ടിയല്ല.
Moses went up to the mountain and brought a law down for the people.
ജനങ്ങൾക്ക് വേണ്ടി മോശ പർവ്വതത്തിന് മുകളിൽ ചെന്ന് കൽപ്പനയുമായിട്ട് ന്യായപ്രമാണമായിട്ട് വന്നു.
Jesus went up to the mountain and to heaven and sent the Holy Spirit.
യേശുക്രിസ്തു സ്വർഗ്ഗത്തിലേക്ക് കയറിയതിനു ശേഷം പരിശുദ്ധാത്മാവിനെ അയച്ചു.
The exact equivalent of the Old Testament law in the New Testament is the Holy Spirit.
പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിന്റെ തത്തുല്യമായിട്ട് പുതിയ നിയമത്തിലുള്ളത് പരിശുദ്ധാത്മാവാണ്.
And that's why we read in Romans chapter 8.
അതുകൊണ്ടാണ് റോമാലേഖനം എട്ടാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്.
After this verse that we quoted at the beginning.
നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചു കേട്ട ആ വാക്യത്തിന് ശേഷം.
Where we read in verse 2, the law of the Spirit has set us free from the law of sin and death.
ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നതാണ്.
The law of Moses could not set anybody free from the law of sin or the law of death.
മോശയുടെ ന്യായപ്രമാണത്തിന് ആരെയും പാപത്തിൽ നിന്നോ മരണത്തിൽ നിന്നോ സ്വാതന്ത്ര്യം വരുത്താനായിട്ട് സാധിച്ചില്ല.
This new law.
എന്നാൽ ഈ പുതിയ നിയമം,
the law of life,
ജീവന്റെ ഈ പ്രമാണം,
Paul says, it set us free.
പൗലോസ് പറയുന്നു എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുത്തിയിരിക്കുന്നു.
From this law of sin and death.
ഈ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്.
The law of sin and death is like the law of gravity, which always pulls us down.
പ്രമാണം ന്യായത്തിന്റെ ആത്മേ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഈ മരണത്തിന്റെയും ആ പ്രമാണം നിങ്ങളെ എല്ലായ്പ്പോഴും താഴേക്ക് വലിക്കുന്ന ഒരു പ്രമാണം.
You know how through the centuries man tried to overcome this law of gravity by flying.
വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ ഈ ഗുരുത്വാകർഷണത്തിന് മേൽ എതിരായിട്ട് പറക്കുവാനായിട്ട് ശ്രമിച്ച കാര്യം.
But he never succeeded.
എന്നാൽ അവൻ ഒരിക്കലും വിജയിച്ചില്ലായിരുന്നു.
But now we see airplanes flying.
എന്നാൽ ഇന്ന് നമുക്ക് കാണാം ഈ വിമാനങ്ങളൊക്കെയും
ആകാശം കൂടി പറക്കുന്നത്. Because they discovered another law that could overcome the law of gravity.
ഈ ഭൂഗുരുത്വാകർഷണത്തിനെ ജയിക്കാൻ പറ്റുന്ന ഒരു പ്രമാണം അവർ കണ്ടെത്തി. അതുകൊണ്ടാണ്
ദ ലോ ഓഫ് എയറോഡൈനാമിക്സ് ദാറ്റ് ലിഫ്റ്റ്സ് എ പ്ലെയിൻ അഗൈൻസ്റ്റ് ദ ലോ ഓഫ് ഗ്രാവിറ്റി.
ഈ ഗുരുത്വാകർഷണത്തിന് എതിരായിട്ട് എയറോഡൈനാമിക്സ് എന്ന് പറയുന്ന ആ പ്രമാണം ഈ വിമാനങ്ങളെ മുകളിലേക്ക് പറത്തിക്കൊണ്ടുപോകുന്നു.
ദാറ്റ്സ് എ പിക്ചർ, ആൻ ഇല്ലസ്ട്രേഷൻ ഓഫ് വാട്സ് റിട്ടൻ ഇൻ ദിസ് വേർഡ്.
ഇവിടെ നമ്മൾ വായിച്ച ഈ വചനത്തിനെ ചിത്രീകരിച്ച് പ്രതീകാത്മകമായിട്ട് നമുക്ക് അതിനെ
The law of sin and death keeps on pulling us down every day into our sinful habits.
പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം നമ്മുടെ ഈ പാപ സ്വഭാവത്തിലേക്ക് നമ്മളെ താഴേക്ക് വലിക്കുമ്പോൾ.
And when it says it brings death, it's not talking about physical death, that comes later.
അത് മരണത്തെ കൊണ്ടുവരുന്നു പറയുമ്പോൾ ശാരീരികമായ മരണമല്ല അത്
പ്രതിപാദിക്കുന്നത്.
അത് ആത്മീയ മരണത്തെയാണ് കുറിക്കുന്നത്.
Unrest,
അസ്വസ്ഥത,
disturbed conscience,
നമ്മുടെ മനസാക്ഷിയിൽ ഒരു അസ്വസ്ഥത,
no peace,
സമാധാനമില്ലാതിരിക്കുക.
Because we know that we are failing.
കാരണം നമ്മൾ പരാജിതരായിത്തീരുന്നു. നമ്മൾ
most believers live like this.
ഭൂരിഭാഗം ക്രിസ്ത്യാനികൾ ഇപ്രകാരം ജീവിക്കുന്നു.
Every day conscious of failure.
എല്ലാ ദിനവും അവരുടെ മനസാക്ഷിയിൽ നമ്മൾ വീഴുന്നു.
Except worldly Christians who are not bothered.
ഈ കാര്യത്തിൽ ഒട്ടുമ്പോൾ താല്പര്യമില്ലാത്ത ലൗകികരായ ക്രിസ്ത്യാനികൾ ഒഴിച്ച്.
They are defeated and content in their defeat.
അവർ പരാജിതമായ ജീവിതത്തിൽ അവർ സംതൃപ്തി അടയുന്നവരാണ്.
I'm talking about sincere Christians.
ഞാൻ ഹൃദയപൂർവ്വം ദൈവത്തെ അന്വേഷിക്കുന്നവരെയാണ് ക്രിസ്ത്യാനികളുടെ കാര്യമാണ് ഈ പറയുന്നത്.
Most of them live every day with a sense of failure.
ഭൂരിഭാഗം ആൾക്കാരും അവരുടെ ഹൃദയത്തിന്റെ ആ മനസാക്ഷിയിൽ ഒരു പരാജിതരായിട്ടാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അതാണ് മരണം.
That's not God's will for you.
നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അതല്ല.
There is another way, a better way.
അതിന് വേറൊരു മാർഗമുണ്ട്, മെച്ചമായൊരു മാർഗമുണ്ട്.
That's what's symbolized in the tree of life.
അതാണ് ജീവന്റെ വൃക്ഷത്തെ ചിത്രീകരിച്ചു കാണിക്കുന്നത്.
And that's why it says in Romans 8:3.
അതുകൊണ്ടാണ് റോമാലേഖനം 8-ന്റെ മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നത്.
What that Old Testament law could not do, God has now done.
പഴയ ന്യായ പ്രമാണത്തിന് ചെയ്യുവാൻ സാധിക്കാഞ്ഞത് ദൈവം പുതിയ നിയമത്തിൽ ചെയ്തിരിക്കുന്നു.
What was it that the Old Testament law could not do?
പഴയ നിയമത്തിലെ ന്യായ പ്രമാണത്തിന് സാധിക്കാൻ കഴിയാഞ്ഞത് എന്താണെന്ന് അറിയാം.
It could tell me what was good and evil.
അതിന് ഏതാണ് നന്മ ഏതാണ് തിന്മയെന്ന് എന്നോട് പറയുവാൻ
സാധിക്കും. But it could not help me to live according to that.
എന്നാൽ ആ ഒരു നിലവാരത്തിൽ ജീവിക്കാനായിട്ട് എന്നെ അത് സഹായിക്കാൻ കഴിയും.
I want to ask you an honest question today.
ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സത്യസന്ധമായ ഒരു ചോദ്യം ചോദിക്കാൻ
ആഗ്രഹിക്കുന്നു. Many of you go to good churches where you hear the word of God preached very clearly.
വളരെ വ്യക്തതയോടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന നല്ല സഭയിൽ പോകുന്നവരാണല്ലോ നിങ്ങളൊക്കെ.
ആൻഡ് യു ഹിയർ ഗോഡ് സ്റ്റാൻഡേർഡ്.
അവിടെ നിങ്ങൾ ദൈവത്തിന്റെ നിലവാരത്തെയും കേൾക്കുന്നവരാണ്.
യു ഫീൽ യു ആർ ഏബിൾ ടു ലിവ് അപ് ടു ദാറ്റ്.
ആ ഒരു നിലവാരം വരത്തേക്ക് ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാൻ
സാധിക്കുന്നുണ്ടോ? ഓർ വെൻ യു ഹിയർ ഇറ്റ് ഡു യു സേ ഇൻ യുവർ മൈൻഡ് യാ ദീസ് ഐ ഡോണ്ട് ഐ ഹാവ് നോ ഡൗട്ട് ദീസ് ആർ ഗോഡ് സ്റ്റാൻഡേർഡ്സ് ബട്ട് നോബഡി കാൻ ലിവ് അപ് ടു ദാറ്റ്.
അതോ നിങ്ങൾ ഇപ്രകാരമാണോ ചിന്തിക്കുന്നത്? അതെ, അത് ദൈവത്തിന്റെ നിലവാരമാണ്. എന്നാൽ മനുഷ്യർക്കാർക്കും അങ്ങനെ ജീവിക്കാൻ സാധ്യമല്ല നിങ്ങൾ ചിന്തിക്കുന്നു?
Do you know what an insult that is to God?
അത് ദൈവത്തിന് എത്ര അപമാനമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ?
I'll tell you why.
എന്തുകൊണ്ടെന്നാൽ ഞാനത് പറഞ്ഞു തരാം.
No earthly father will ever ask his child to do something he knows the child cannot do.
ലോകത്തിലുള്ള ഒരു പിതാവും തന്റെ പുത്രന് ചെയ്യുവാൻ കഴിയാത്തൊരു കാര്യം ചെയ്യുവാനായിട്ട് അവനോട് ആവശ്യപ്പെടുകയില്ല.
Will any of you parents ask your child to carry a 500 kilo weight on his head?
നിങ്ങളുടെ കുഞ്ഞിനോട് നിങ്ങൾ മാതാപിതാക്കൾ ആരെങ്കിലും ഒരു 500 kilo ഭാരം എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടപ്പാൻ
ആവശ്യപ്പെടുന്നു?
അത് അവൻ എടുക്കാൻ കഴിയാത്തപ്പോൾ അവനെ നിങ്ങൾ ആരെങ്കിലും ശകാരിക്കുമോ?
നോ,
ആരും അങ്ങനെ ചെയ്യില്ല.
നോ ഫാദർ വിൽ എവർ ഡു ദാറ്റ്.
ഒരു പിതാവും അപ്രകാരം ചെയ്യുകയില്ല.
Will you ask your child in second standard to do some 12th standard arithmetic and scold him when he can't do it?
രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നിന്റെ മകനോട് 12th ക്ലാസ്സിലെ ആ കണക്ക് ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യാത്തപ്പോൾ അവനെ ശകാരിക്കുകയും ചെയ്യുമോ നിങ്ങൾ?
No father will do that.
ഒരു പിതാവും
even an evil father and mother won't do that.
ഒരു പൈശാചികനായ ഒരു പിതാവ് പോലും അത് ചെയ്യാറില്ല.
How can we accuse God of giving us commandments which he knows we none of us can keep?
നമുക്ക് ആർക്കും പൂർത്തീകരിക്കാൻ കഴിയാത്ത കൽപ്പന തരുന്ന ദൈവത്തോട് ദൈവത്തെ നമുക്ക് എങ്ങനെ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് പറ്റും?
When you hear the high standards of the New Testament and you say, of course, we can never keep that.
പുതിയ നിയമത്തിന്റെ ഉന്നതമായ ജീവിത നിലവാരം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പറയരുത് ഇത് നമുക്ക് സാധിക്കില്ല എന്ന്.
See, what most Christians hope for is that one of these days I'll get my victory over these things.
ഒരു ഭാഗം ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്ന ഈ ഒരു അടുത്ത ദിവസത്തിൽ എനിക്ക് ഈ പാപത്തിന്റെ മേൽ ജയം ലഭിക്കുമെന്നാണ്.
The sad thing is year after year that day never seems to come.
ദയനീയമായ ഒരു കാര്യം ഞാൻ സങ്കടത്തോടുകൂടി പറയട്ടെ, ആ ദിനം വർഷങ്ങളായിട്ടും വന്നെത്തിയിട്ടില്ല.
It's because they are seeking it the wrong way.
കാരണം അവർ അന്വേഷിക്കുന്നത് തെറ്റായ മാർഗത്തിലൂടെയാണ്.
I'll give you an example.
ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് നൽകാം.
Do you know that there are multitudes, millions and millions of people today in the world seeking for salvation?
ദശലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് രക്ഷയ്ക്കായിട്ട് അന്വേഷിക്കുന്നവരാണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയുമോ?
There are millions, hundreds of millions of Hindus in India seeking for salvation.
കോടിക്കണക്കിന് ഹിന്ദുക്കൾ ഇന്ത്യയിൽ രക്ഷയ്ക്കായിട്ട് അന്വേഷിക്കുന്നവരാണ്.
There are thousands of people of all religions seeking for salvation.
ആയിരക്കണക്കിന് മറ്റ് പല മതമനുസാരികളും ലോകത്തിൽ രക്ഷയ്ക്കായിട്ട്
seeking for forgiveness of sin.
പാപക്ഷമയ്ക്കായിട്ട് അന്വേഷിക്കുന്നു.
സ്ട്രഗ്ലിംഗ്
അവർ വളരെ
spending a lot of money, putting a lot of money in the pilgrimage places.
അവരുടെ തീർത്ഥാടന സ്ഥലങ്ങളിൽ പോയി ധാരാളം പണം അവിടെയൊക്കെ ഇടുന്നു.
Some rolling on the ground all the way to the pilgrimage place.
വാസ്താ തീർത്ഥാടന സ്ഥലത്തേക്ക് എത്തുവാനായിട്ട് ചിലർ ഉരുണ്ടുണ്ട് പോകും.
Some spending hours chanting something repetitively.
ചില കാര്യങ്ങളൊക്കെയും ഉരുവിട്ടുകൊണ്ട് രക്ഷയ്ക്കായിട്ട് പരിശ്രമിക്കുന്നവർ.
They're not getting it.
അവർ കാർത്തിന്റെ രക്ഷ ലഭിക്കും.
They all go away disappointed. They go and plunge themselves into a river to get their sins forgiven, but they're still living in sin.
പാപക്ഷമയ്ക്കായിട്ട് അവർ നദിയിൽ പോയി നിമജ്ജനം ചെയ്യുന്നു, എന്നിട്ടും അവർക്ക് പാപമോചനം ലഭിക്കുന്നില്ല.
Why don't they get it?
എന്തുകൊണ്ടാണ് അവർക്ക് ലഭിക്കാത്തത്?
They're earnestly seeking for forgiveness of sin.
അവർ അതിനായിട്ട് ഹൃദയപരമാർത്ഥതയോടുകൂടി അന്വേഷിക്കുന്നവരാണ്.
And they haven't got it.
എന്നിട്ടും അവർക്ക് ലഭിക്കുന്നില്ല.
How is it many of you sitting here today can boldly get up and say, all my sins are forgiven?
ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എത്ര പേർക്ക് ധൈര്യപൂർവ്വം എഴുന്നേറ്റ് എന്ന് പറയുവാൻ സാധിക്കും എന്റെ എല്ലാ പാപങ്ങളും? ഇവിടെ ഇരിക്കുന്നവർ പലരുണ്ട്. ഹൃദയപൂർവ്വം എന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നവർ പലരുണ്ട് ഇവിടെ.
How is it you got it and all those people didn't get it?
എന്നാൽ നിങ്ങൾക്കത് ലഭ്യമാകുകയും ആ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ലഭിക്കാതെ പോയത് എന്തുകൊണ്ടാണ്?
They are seeking for it in the wrong way.
കാരണം അവരത് അന്വേഷിക്കുന്നത് തെറ്റായ ദിശയിലൂടെയാണ്.
You got it because you sought for it in another way.
നിങ്ങൾക്ക് അത് ലഭിച്ചത് എങ്ങനെയെന്നാൽ നിങ്ങൾ അതിന്റെ നേരായ മാർഗത്തിലൂടെ തന്നെ അന്വേഷിച്ചു.
Did you work for it?
അതിനായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക ജോലി ചെയ്തോ?
You received.
നിങ്ങളത് സ്വീകരിക്കുകയായിരുന്നു.
They are trying to work for it.
അവരതിനു വേണ്ടി പരിശ്രമിക്കുന്നു.
You think they'll ever get it even after 100 years?
100 വർഷങ്ങൾക്ക് ശേഷവും അവർക്ക് അത് ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു?
No.
ഒരിക്കലും.
That's why the gospel is good news.
അതുകൊണ്ടാണ് സുവിശേഷം സദ്വർത്തമാനമായത്.
Bible says to him who does not work but believes in him who justifies the ungodly, God gives him salvation. One who does not work.
ആ തന്റെ പ്രവൃത്തികൾ കൂടാതെ സൗജന്യമായിട്ട് നൽകുന്ന പിതാവിൽ അവൻ വിശ്വസിക്കുമ്പോൾ അവൻ അത് ലഭ്യമാകുന്നു.
It's the same principle when it comes to victory.
പാപത്തിനോടുള്ള ബന്ധത്തിലും ജയജീവിതത്തിലേക്ക് വരുമ്പോഴും ഇതേ തത്വം തന്നെയാണ്.
There are hundreds of thousands of people who are seeking for victory in the wrong way.
നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ തെറ്റായ ദിശയിലൂടെ ജയജീവിതത്തിനായിട്ട്
ശ്രമിക്കുന്നു.
അവർക്കും ഒരു നാളും അത് ലഭിക്കുകയില്ല.
എന്നാൽ
വേറെ ചിലരുണ്ട്
who found this law of the spirit
ഈ ആത്മാവിന്റെ പ്രമാണത്തെ കണ്ടെത്തി
of life in Christ Jesus
ക്രിസ്തു യേശുവിലുള്ള ജീവനെ കണ്ടെത്തിയിരിക്കുന്നു.
And like the Bible says, they have entered into rest.
തിരുവചനം പറയുന്ന പോലെ അവർ ഒരു ശാപത്തിന്റെ സ്വസ്ഥതയിലേക്ക്
പ്രവേശിച്ചു. So those two trees symbolize two ways of life.
ഈ രണ്ട് വൃക്ഷങ്ങൾ രണ്ട് മാർഗങ്ങളെ ചിത്രീകരിക്കുമ്പോൾ
one is the way of religion.
ഒന്ന് മതത്തിന്റെ മാർഗം
Christian religion.
ക്രിസ്തു മതം
religiosity.
മതഭക്തി.
And the other is the way of spirituality.
മറ്റത് ആത്മീയത ആത്മീയ മാർഗം.
And these two streams of religiosity and spirituality flow all the way through the Bible.
ഈ മതഭക്തിയും ആത്മീയതയും തിരുവചനത്തിലുടനീളം നടന്ന് വിവരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്.
From Genesis to Revelation.
ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ.
And it finally ends in Revelation in two systems, Babylon and Jerusalem.
അത് അവസാനിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ അവസാനിക്കുന്നത് രണ്ട് വ്യവസ്ഥിതികളിലായിട്ടാണ്, ഒന്ന് ബാബിലോണും ഒന്ന് ജെറുസലേമും.
A religious church and a spiritual church.
ഒരു മതഭക്തിയുള്ള ഒരു സഭ, ആത്മീയരായിട്ടുള്ള ഒരു സഭ.
That's the meaning of those two names.
ഈ രണ്ട് പേരുകൾ കൊണ്ട് അർത്ഥമാക്കുന്ന അതാണ്.
What started out as two trees ends up as two systems.
ഈ രണ്ട് വൃക്ഷങ്ങളിൽ നിന്ന് തുടങ്ങിയത് രണ്ട് വ്യവസ്ഥിതികളായിട്ട് അവസാനിക്കുന്നു.
And all of us here have either chosen the way of religion or the way of spirituality.
നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരൊക്കെയും ഒന്നുകിൽ മതഭക്തിയുള്ളവരായിരിക്കും അല്ലെങ്കിൽ ആത്മീയതയുള്ളവരായിരിക്കും.
I was born again and for many many years after that I walked the way of religion.
ഞാൻ വീണ്ടും ജന്മം പ്രാപിച്ചതിനു ശേഷവും പല വർഷക്കാലം ഈ മതത്തിന്റെ മാർഗത്തിൽ നടന്നവരാണ്.
Many years.
പല വർഷങ്ങൾ.
And all those years I sought to overcome and I was thoroughly defeated.
ഈ വർഷങ്ങളൊക്കെയും ജയ ജീവിതത്തിനായിട്ട് ഞാൻ ഹൃദയപൂർവ്വം അന്വേഷിച്ചെങ്കിലും ഞാൻ നിരന്തരം പരാജിതനായിക്കൊണ്ടിരുന്നു.
I had no doubt my sins were forgiven.
എന്റെ പാപങ്ങൾ ക്ഷമിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ലെവലേശം സംശയമില്ല.
I was baptized, I knew the Bible.
ഞാൻ സ്നാനമേറ്റവനും തിരുവചനം അറിയുന്നവനുമായിരുന്നു.
But the law of sin and death kept on pulling me down every day.
ഞാൻ എല്ലാ ദിവസവും പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം എന്നെ താഴേക്ക് വലിച്ചുകൊണ്ടിരുന്നു എല്ലാ ദിവസവും.
It pulled me down in my personal life, it pulled me down in my married life.
എന്റെ വ്യക്തി ജീവിതത്തിലെ എന്റെ ദാമ്പത്യ ജീവിതത്തിലെ താഴേക്ക് അതിനെ വലിച്ചുകൊണ്ടിരുന്നു.
But I was absolutely sure my sins were forgiven.
എന്നാൽ എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ലായിരുന്നു.
And I know this is the condition of the vast majority of born again believers.
ആത്മത്തിൽ വീണ്ടും ജനം പ്രാപിച്ചിരിക്കുന്ന പല ക്രിസ്ത്യാനികളുടെയും അവസ്ഥ ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
In every denomination.
ഏത് മതവിഭാഗത്തിലാണെങ്കിലും.
Believers who have taken child baptism and believers who have taken adult baptism are both defeated.
ശിശുസ്നാനമേറ്റവരും മുതിർന്ന സ്നാനമേറ്റവരും തുല്യരായിട്ട് പരാജിതരാണ്.
Believers who speak in tongues and don't speak in tongues are both defeated.
അന്യഭാഷയിൽ സംസാരിക്കുന്നവരും അന്യഭാഷയിൽ സംസാരിക്കാത്തവരും ഒരുപോലെ പരാജിതരാണ്.
Something they have missed.
എവിടെയോ അവർക്ക് എന്തോ നഷ്ടമായിരിക്കും.
Romans 6:14 says.
റോമാലേഖനം 6:14 പറയുന്നു.
Again it's referring to the two trees.
അത് വീണ്ടും ആ രണ്ട് വൃക്ഷങ്ങളെയാണ് ചിത്രീകരിക്കുന്നത്.
This principle of the two trees runs right through scripture.
ഈ രണ്ട് വൃക്ഷങ്ങളുടെ ഈ ചിത്രീകരണം തിരുവചനത്തിലുടനീളം നമുക്ക് കാണാം.
Here it's called law and grace.
ഇവിടെ നമ്മൾ വായിക്കുന്നത് ന്യായപ്രമാണവും കൃപയുമായിട്ടാണ്.
Law is the tree of knowledge of good and evil.
ന്യായപ്രമാണം ആ നന്മതിന്മകളുടെ അറിവിന്റെ ഒരു വൃക്ഷം.
That's what the law does. Tells you what is good, what is evil.
അതാണ് ദൈവം പറയുന്നത് നന്മയേത് തിന്മയേത്.
Grace.
എന്നാൽ കൃപയോ
gives you life.
നിങ്ങൾക്ക് ജീവൻ നൽകും.
And it says here, if I were to paraphrase it,
ഇങ്ങനെ ചിത്രീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
If you are not, since you are not going to the tree of knowledge of good and evil anymore, but have come to the tree of life, sin cannot rule over you.
നിങ്ങൾ അന്മതിന്മാരുടെ അറിവിന്റെ വൃക്ഷത്തിലേക്ക് പോകാതെ ജീവന്റെ വൃക്ഷത്തിന്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നതിനാൽ പാപം നിന്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല.
That's the meaning of Romans 6:14.
അതുകൊണ്ട് അതാണ് റോമാലേഖനം 6:14
കൊണ്ട്. Since you folks have understood that that's not the way to live.
നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിൽ അപ്രകാരമല്ല അത് ജീവിക്കേണ്ടത്.
Your sin doesn't rule over you anymore.
പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല.
I want to say to all of you, my dear brothers and sisters,
എന്റെ പ്രിയ സഹോദര സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു.
There is a life where you overcome sin with.
ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ.
You may not have taken possession of it.
നിങ്ങൾ അത് സ്വായത്തമാക്കിയിട്ടില്ലായിരിക്കും.
But you don't believe it, perhaps.
അത് നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ടാകാം.
God told the Israelites to go and possess the land of Canaan. They didn't possess it for 40 years.
ഇസ്രായേലോട് ദൈവം പറഞ്ഞു നിങ്ങൾ പോയി കനാൻ ദേശം കൈവശമാക്കുവാനായിട്ട് കൽപ്പിച്ചതിന് ശേഷവും 40 വർഷത്തോളം അവർക്കത് കൈവശമാക്കാൻ സാധിച്ചില്ല.
They said, no. These giants are too big. We cannot overcome.
അവർ പറഞ്ഞു ഈ മല്ലന്മാരൊക്കെ വലിയ ഹിമാകാരന്മാരാണ്, നമുക്കത് കൈവശമാക്കാൻ
സാധ്യമല്ല.
അത് ദൈവത്തിനൊരു അപമാനമാണ്.
They looked at these giants and they said, we are like grasshoppers.
അവര് ഈ മല്ലന്മാരെ നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾ വെറും വെട്ടുക്കിളികളെ പോലെയാണെന്ന്.
ജോഷുവ and Caleb,
എന്നാൽ യോശുവയും
കാലേബും, they looked at the same giants,
അതേ മല്ലന്മാരെ നോക്കിയിട്ട് പറഞ്ഞു.
They looked at God,
എന്നിട്ട് അവർ ദൈവത്തിലേക്ക് നോക്കി.
And the giants looked like grasshoppers.
അവർക്ക് മല്ലന്മാർ വെട്ടുക്കിളികളെ പോലെ കാണപ്പെട്ടു.
That is the only difference.
അത് മാത്രമായിരുന്നു അവർ തങ്ങളുടെ വ്യത്യാസം.
They looked at the giants and then looked at God.
അവർ മല്ലന്മാരെ നോക്കിയിട്ട് ദൈവത്തിലേക്ക് നോക്കി.
Those giants represent the sins that have ruled your body for so many years.
പല വർഷങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ശരീരത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങളാണ് ഈ മല്ലന്മാർ.
Do you know that the land of Canaan was supposed to have been possessed by Israel 38 years before Joshua actually went in?
യോശുവ പോകുന്നതിന് മുമ്പായിട്ട്, 38 വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഈ കനാൻ ദേശം ഇസ്രായേൽ മക്കൾ കൈവശമാക്കേണ്ടതായിരുന്നു. അറിയുമോ?
People of Israel came out of Egypt and 2 years later they reached the borders of the land of Canaan.
ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം 2 വർഷത്തിന് ശേഷം ഇസ്രായേലിയർ ഈ കനാന്റെ ദേശത്തിന്റെ അതിർത്തിയിൽ വന്നതാണ്.
God said, go in, take the land.
ദൈവം പറഞ്ഞു പോയി അതിനെ കീഴടക്കുക.
Exactly like he says to us, go in to a life where sin does not rule over you.
പാപത്തിന്റെ മേൽ കർത്തൃ നടത്താത്ത ഒരു ജീവിതത്തിലേക്ക് കടന്നു പോവുക എന്ന് നമ്മളോട് പറയുന്നത് പോലെ.
Where every giant of sin that has ruined your family life and your personal life and your thought life is brought under your feet.
നിന്റെ വ്യക്തി ജീവിതത്തെ, നിന്റെ കുടുംബ ജീവിതത്തെ, നിന്റെ എല്ലാ മേഖലകളെയും കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ എല്ലാ വല്ലന്മാരെയും നിനക്ക് കീഴടക്കാം.
What do most believers do?
ഓൾ വിശ്വാസികൾ ഭൂരിപക്ഷം,
they look at the giants.
അവർ വല്ലന്മാരെ നോക്കിയിട്ട് പറയും,
it's a good land but we can't make it.
അതെ, നല്ല ദേശം, എന്നാൽ നമുക്കത് കൈവശമാക്കാൻ
സാധിക്കില്ല. Land flowing with milk and honey, sure.
തേനും പാലും ഒഴുകുന്ന ദേശം തന്നെയാണ്, സംശയമില്ല.
Some people say they seem to have got in. I don't know how they got in.
ചിലർ പറയും ചിലർ അവിടെ കടന്നിട്ടുണ്ടെന്നാൽ അവർ എങ്ങനെ കടന്നു എന്ന് എനിക്കറിയാം.
I don't seem to be able to get in.
എന്നാൽ എനിക്കത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I've been to many meetings, I've tried many things but doesn't seem to work.
ഞാൻ പല യോഗത്തിന് പോവുകയും പല കാര്യങ്ങളൊക്കെ പരിശ്രമിച്ചിട്ടും എനിക്ക് സാധിക്കുന്നില്ല.
I'm still defeated by these giants.
ഈ മല്ലന്മാരാൽ ഞാൻ ഇന്നും പരാജിതനായിട്ട് തന്നെ ജീവിക്കുന്നു.
You look at them, they're so big.
അവർ, നിങ്ങളവരെ നോക്കുക, അവർ വളരെ ഭീമാകാരന്മാരാണ്.
You insult God by saying even almighty God cannot give me victory over these things.
ദൈവത്തെ നിങ്ങൾ അപമാനിച്ചുകൊണ്ട് പറയുന്നു, ഈവൻ ദൈവത്തിന് പോലും എനിക്ക് ഇതിന്റെ മേൽ ജയം നൽകാൻ
സാധ്യമല്ല.
ദൈവം പറയും, കൊള്ളാം,
അക്കോർഡിംഗ് ടു യുവർ ഫെയ്ത്ത് ബി ഇറ്റ് അൺടു യു,
നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ.
ഓൾ യുവർ ലൈഫ് യു വിൽ ബി ഡിഫീറ്റഡ്.
നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ നീ പരാജിതൻ തന്നെയായി.
ടു ദി എൻഡ് ഓഫ് യുവർ ലൈഫ് യു വിൽ ബി എ ബിലീവർ ഹു കാൻ ഓൺലി പ്രൊക്ലെയിം ഫോർഗിവ്നെസ് ഓഫ് സിൻസ്.
നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ നീ ഒരു പാപക്ഷമ വിളിച്ചു പറയുന്ന ഒരു വിശ്വാസിയായിട്ട് ജീവിതം തുടരും.
ഐ താങ്ക് ഗോഡ് ഹി ഫ്രീഡ് മീ ഫ്രം ദാറ്റ്.
ആ ഒരു ജീവിതത്തിൽ അവരെന്നെ സ്വതന്ത്രരാക്കിയതിനാണ് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നത്.
I want to say to you, you know what the Lord is saying to you today?
ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളോട് പറയുന്നതെന്ന് നിങ്ങൾക്കറിയുമോ?
My dear child, come up higher.
അല്പം കൂടെ ഉന്നതമായതിലേക്ക് കടന്നു
വരിക. There is a life much higher than the one you're living right now.
നീ ഇപ്പോൾ ജീവിക്കുന്നതിൽ ഉന്നതമായ ഒരു ജീവിതം നിനക്കുണ്ട്.
If you will trust me,
നീ എന്നെ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നെങ്കിൽ.
You didn't get forgiveness of sins by struggling but by trusting.
പാപക്ഷമ നിനക്ക് ലഭിച്ചത് നീ പരിശ്രമിച്ചതുകൊണ്ടല്ല, നീ വിശ്വസിച്ചതുകൊണ്ടാണ്.
You got to come to victory the same way.
ജയ ജീവിതത്തിലേക്ക് നീ കടന്നു വരേണ്ടത് ഈ വിശ്വാസത്തിൽ കൂടി തന്നെയാണ്.
Turn to Genesis chapter 4.
ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക.
You read about Cain and Abel there.
അവിടെ കായിനെയും ആബേലിനെയും കുറിച്ച് നമ്മൾ വായിക്കുന്നു.
What are these two people symbolize?
ഈ രണ്ട് വ്യക്തികൾ എന്താണ് പ്രതിനിധീകരിക്കുന്നത്?
Same stream.
ഈ അതേ മാർഗം, ഈ രണ്ടൊഴുക്കിന്റെ മാർഗം.
Cain was religious and Abel was spiritual.
കായീൻ മതഭക്തനായിരുന്നു, എന്നാൽ ഹാബേലോ ആത്മീയനായിരുന്നു.
I told you these two streams of religiosity and spirituality that began with these two trees in Eden.
ഈ രണ്ട് വൃക്ഷങ്ങളും തുടങ്ങിയ ആത്മീയതയും മതഭക്തിയും എന്നൊരു കാര്യം എന്നോട് പറഞ്ഞല്ലോ.
Think of them as two streams running right through the Bible.
ഈ തിരുവചനത്തിലൂടെ ഒഴുകുന്ന രണ്ട് അരുവികളായിട്ട് അതിനെ കണക്കെടുക്കുക.
And Cain is in one stream and Abel is in the other.
Cain ore arivilum Abel mare matte arivilum.
Cain was not an atheist.
Cain enna parayna vyakti oru nirishravadi allayirunnu.
He was not even a worshipper of idols.
Avan oru vigraharadhiyum ayirunnilla.
He was not a worshipper of some false god.
Adhuvala thanne avan chila vyaja devathinte aaradhakaranum ayirunnilla.
He worshipped the true god.
Avan jeevanulla satya devathe
aaradhichu. Creator of heaven and earth.
സ്വർഗത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിച്ചു.
When he brought an offering, he did not bring it to an idol. He brought it to the true God.
അവരെ ആ കാഴ്ച കൊണ്ടുവന്നപ്പോൾ അത് ജീവനുള്ള ദൈവത്തിന് വേണ്ടിയാണ് അവൻ
കൊണ്ടുവന്നത്.
ദൈവന്റെ ആ യാഗത്തെ നിരസിച്ചു എന്നാണ്.
കാരണം
അവനൊരു മതഭക്തനായിരുന്നതിനാൽ അവന്
വിശ്വാസമില്ലായിരുന്നു.
എന്നാൽ തിരുവചനം പറയുന്നു ഹാബേൽ വിശ്വാസത്തോടുകൂടി അപ്പോൾ ദൈവം അവന്റെ യാഗത്തിൽ പ്രസാദിച്ചു. കൈ വന്നത് അവന്റെ കൈകളുടെ
പ്രവൃത്തിയുമായി.
ദൈവം അതിനെ നിരസിച്ചു.
And when God rejected him,
ദൈവം അവനെ നിരസിച്ചപ്പോൾ
he was so jealous of Abel.
ഹാബേലിനോട് വളരെ അസൂയയുള്ളവനായി തീർന്നു.
He was jealous that the fire of God fell on Abel's sacrifice and didn't fall on his.
ദൈവത്തിന്റെ അഗ്നി ഉയരത്തിൽ നിന്നും ഹാബേലിന്റെ യാഗത്തിന്മേൽ വീണപ്പോൾ തായി അസൂയാലുമായി തീർന്നു.
Religious people have a tremendous problem with jealousy.
മതഭക്തരായിരിക്കുന്നവർക്ക് അസൂയയുടെ വലിയൊരു പ്രശ്നമുണ്ട്.
They may go to any number of meetings, but they're very jealous.
അവർ പല മീറ്റിംഗുകൾ കടന്നു പോകും, എന്നാൽ അവർ അസൂയാലുക്കളായിരിക്കും.
They're jealous of people who are happy and rejoicing all the time.
എല്ലായ്പ്പോഴും സന്തുഷ്ടരായ വ്യക്തികളെ കാണുമ്പോൾ അവർക്ക് അസൂയ ഉണ്ടാകും.
They can't do that.
കാരണം അവരുടെ ജീവിതത്തിൽ സത്യമായി
തീരുന്നില്ല. They seem to have grumpy long faces and they are jealous of anybody who is perpetually happy.
എപ്പോഴും സന്തോഷത്തോടു കൂടി കഴിയുന്ന കാണുന്നവരെ കാണുമ്പോൾ അവരുടെ ഖിന്നമുഖം ഓർക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അസൂയയുണ്ടാകും.
They'd be very happy if that fellow falls into some sin. They say, ah, now.
ആ വ്യക്തി ഏതെങ്കിലും ഒരു പാപത്തിൽ വീഴുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ അവർക്ക് ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുന്നു.
These religious people, these are born again people I'm talking about, not some heathen.
വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തികളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. വേറെ മാത്രമുള്ള ദൈവത്തെ അറിയാത്തവരുടെ കാര്യമല്ല.
How do I know?
എങ്ങനെയാണ് ഞാനത് അറിയുന്നത്?
Because I've been 45 years among born again people. That's how I know.
കഴിഞ്ഞ 45 വർഷമായിട്ട് ഞാൻ വിശ്വാസികളുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്.
Jealousy.
അസൂയയുള്ളു.
Jealous that that person has got a better ministry than me.
ആ ഒരു വ്യക്തിക്ക് എന്നേക്കാൾ നല്ലൊരു ശുശ്രൂഷ ലഭിച്ചു എന്ന് കാണുമ്പോൾ,
He seems to be happier than me.
എന്നേക്കാൾ അവൻ സന്തുഷ്ടമുള്ളവനായിട്ട് കാണുമ്പോൾ,
He seems to have a fire from God which I don't seem to have in my life.
എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു അഗ്നി, ദൈവത്തിന്റെ ഒരു അഗ്നി അവന്റെ ജീവിതത്തിൽ കാണുമ്പോൾ,
He seems to have an anointing in his ministry which no matter how much I try I cannot duplicate.
അവന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ അഭിഷേകം കാണുകയും ഞാൻ വളരെ പരിശ്രമിച്ചു എന്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ,
It produces jealousy.
അത് അവന്റെ ഹൃദയത്തിൽ അസൂയ ഉളവാക്കുന്നു.
A spiritual man is never jealous.
എന്നാൽ ഒരു ആത്മീയനായ മനുഷ്യൻ ഒരിക്കലും
somebody else having a mighty ministry, he'll say, praise the Lord, we are on the same team. He kicked the goal and I was the goalkeeper, so what?
ഒരു അതേ അവസ്ഥയിലുള്ള ഒരു ശുശ്രൂഷമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ അവൻ പറയും, കർത്താവേ നന്ദി, ഞാനും അവനും ഒരു ടീമിൽ കളിക്കുന്നവനാണ്, അവൻ ഗോൾ അടിക്കുന്നു, ഞാൻ ഗോൾ കീപ്പർ മാത്രമായിരിക്കുന്നു.
Do you know that some of the best goalkeepers in the world never scored a single goal?
ലോകത്തിലെ ഏറ്റവും നല്ല ഗോൾകീപ്പർമാർ ഒരിക്കൽ പോലും ഒരു ഗോൾ നേടിയിട്ടില്ല എന്നുള്ളത്.
But they never felt depressed about it.
എന്നാൽ ഒരിക്കൽ പോലും അവർക്ക് അതിൽ നിരാശരായിട്ടുമില്ല എന്നറിയുമോ?
They were not depressed at the end of the game because their team won.
അവരെ എന്തുകൊണ്ടാണ് നിരാശരാകാഞ്ഞത്? അവരുടെ ആ ടീം ജയിച്ചിരിക്കുന്നു.
Lot of full backs also, they never scored any goals.
അതുപോലെ തന്നെ ഫുൾ ബാക്ക് ആയിട്ട് കളിക്കുന്ന കളിക്കാർക്കും ആ ഗോൾ അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.
The spiritual man understands that.
ആത്മീയനായ വ്യക്തി അത് മനസ്സിലാക്കും.
He rejoices when somebody else's ministry flourishes more than his and he's more famous than this guy.
അവന്റെ കാളുപരിയായിട്ട് വേറൊരു വ്യക്തിയുടെ ശുശ്രൂഷ അനുഗ്രഹിതരാകുമ്പോഴും പ്രസിദ്ധനാകുമ്പോഴും ഇവൻ
സന്തുഷ്ടഹൃദയനായിരിക്കും.
ഈ വിധത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആത്മീയരാണോ അതോ മതഭക്തരാണോ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ അറിയാൻ സാധിക്കുന്നത്.
റിലിജിയസ് മാൻസ് ഫേസ് കൻ ഫാൾ.
ഒരു മതഭക്തന്റെ മുഖം വാടി താഴേക്ക് വരുവാനായിട്ട് സാധിക്കും.
That's what the Lord asked him.
അതുകൊണ്ടാണ് ദൈവം കയ്യനോട് ചോദിച്ചത്,
Why is your face like this?
എന്തുകൊണ്ടാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്?
I think the Lord asked that question to a lot of believers today also. Why is your face like this?
ഇന്നത്തെ പല വിശ്വാസികളോടും ദൈവം ചോദിക്കും, എന്തേ നിന്റെ മുഖം വാടിയിരിക്കുന്നത്?
You got something in your heart against somebody?
നിന്റെ ഹൃദയത്തിൽ ആർക്കെതിരെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടോ?
You got something in your heart against somebody?
ഉണ്ട്, നിന്റെ ഹൃദയത്തിൽ ആർക്കെതിരായിട്ടോ എന്തോ ഉണ്ടോ?
The Lord loved him. That's why he warned him.
അതുകൊണ്ട് നീ കായിനെ സ്നേഹിക്കുന്നില്ല.
He loved Cain.
ആ ദൈവം കായിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അത് ചോദിച്ചത്.
That's why he told him that.
അതുകൊണ്ടാണ് അവരോട്
അത്. Cain, let me tell you something.
കായിനെ, നിനക്ക് എന്തോ ഉണ്ട്.
Let me tell you something.
ഞാൻ നിങ്ങളോട് ചെന്ന് പറയട്ടെ.
Cain is just waiting outside your door to jump in like a tiger. If there's a slight opening in the door, he'll come in.
പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, നീ അല്പം അത് തുറന്നു കൊടുത്താൽ അത് ചാടി അകത്തേക്ക് പ്രവേശിക്കും.
Genesis 4. Sin is crouching at your door, verse 7.
ഏഴാമത്തെ വാക്യത്തിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു.
and his desire is to conquer you.
അതിന്റെ ആഗ്രഹം നിങ്ങളെക്കാകുന്നു.
Now listen to this.
ശ്രദ്ധിച്ചു കേൾക്കുക.
But you must master sin.
നീ അതിനെ കീഴടക്കണം.
You know the message of victory over sin comes in Genesis 4.
പാപത്തിന് മേലുള്ള ജയത്തിന്റെ സന്ദേശം ഉൽപ്പത്തി പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ ഉള്ളത് അറിയുമോ?
Not a New Testament message.
അതൊരു പുതിയ നിയമ സന്ദേശമല്ല.
You must master sin.
നിങ്ങൾ പാപത്തെ കീഴടക്കണം.
Way back in the beginning of man's history, God proclaimed that message.
മനുഷ്യകുലത്തിന്റെ ആ തുടക്കത്തിന് മുൻപായിട്ട് ദൈവം ആ കാര്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നു.
Many of you have been to many different churches for many years.
പല വർഷങ്ങളായിട്ട് നിങ്ങൾ പലരും പല പല സഭകളിൽ കൂടി കടന്നുപോയിട്ടുള്ളവരാണല്ലോ.
Tell me, how many times have you heard a message on you must master sin?
നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട് നിങ്ങൾ പാപത്തെ കീഴടക്കണമെന്നുള്ള കാര്യം?
To me, that's the main message in the whole Bible.
എന്നെ സംബന്ധിച്ചോളൂ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ആ ഒരു സന്ദേശം ഇതുതന്നെയാണ്.
It doesn't tell me to be rich or heal the sick, but it says you must master sin in your life.
ജീവിതത്തിലും എന്നോട് നീ ധനികനായിരിക്കണമെന്നും ആരോഗ്യമുള്ളവനായിരിക്കണമെന്ന് പറയുന്നില്ല, എന്നാൽ നീ പാപത്തെ കീഴടക്കണമെന്ന് പറയുന്നു.
Yeah, if God gives you the gift of healing and miracles, go ahead and exercise it. I'll rejoice with you.
ദൈവം നിനക്ക് രോഗശാന്തി വരവൊക്കെ തരുന്നുണ്ടെങ്കിൽ പോയി ചെയ്യുക, ഞാൻ നിങ്ങളോട് കൂടി സന്തോഷിക്കും.
But above all,
എന്നാൽ അതിലുപരിയായി
master sins,
പാപത്തെ കീഴടക്കുക.
Don't be a religious person who just goes to meeting.
ഒരിക്കലും ഒരു മതഭക്തനായിട്ട് നിരന്തരമായിട്ട് യോഗങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കാതിരിക്കുക.
Cain came to the meeting, gave his offering, but he was a religious person.
ആയി മീറ്റിംഗിന് വന്നു, അവന്റെ യാഗത്തെ നൽകി, എന്നാൽ അവനൊരു
യുനോ
മതഭക്തനായിരുന്നു.
സം പീപ്പിൾ തിങ്ക് വെൽ ഐ മേഡ് എ ലിറ്റിൽ സാക്രിഫൈസ്, ഐ ഗേവ് സംതിങ് ടു ഗോഡ്.
ചിലർ ചിന്തിക്കും ഞാൻ ചില യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ദൈവത്തിനായിട്ട് ചിലതൊക്കെ നൽകിയിട്ടുണ്ട്.
ഐ ഗേവ് മണി ടു ഗോഡ്, ഐ ഗേവ് എ ലിറ്റിൽ ഓഫ് മൈ ടൈം, എ ലിറ്റിൽ ബിറ്റ് ഓഫ് മൈ സർവീസ്.
ഞാൻ ദൈവത്തിനായിട്ട് പണം നൽകി, എന്റെ സമയം നൽകി, ഞാൻ ചില സേവനങ്ങളൊക്കെ ദൈവത്തിനായിട്ട് ചെയ്തു.
ഐ ഡിഡ്ന്റ് യൂസ് ഇറ്റ് ഓൾ ഫോർ മൈ സെൽഫ്.
ഞാൻ അത് എനിക്ക് വേണ്ടി തന്നെ താൻ ഉപയോഗിക്കുകയായിരുന്നില്ല.
ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് കെയ്ൻ സെഡ്.
അതേ കാര്യമാണ് കായിനും പറഞ്ഞത്.
ഐ കുഡ് ഹാവ് യൂസ്ഡ് ഓൾ ദി ഫ്രൂട്ട് ഓഫ് ദി ഗ്രൗണ്ട് ഫോർ മൈ സെൽഫ്.
ഈ നിലത്തെ ഫലങ്ങളൊക്കെയും എനിക്ക് വേണ്ടി എനിക്ക് ഉപയോഗിക്കാമായിരുന്നു.
ഐ ഡിഡ്ന്റ് യൂസ് ഇറ്റ് ഓൾ ഫോർ മൈ സെൽഫ്.
എന്നാൽ അത് മുഴുവൻ ഞാൻ എനിക്കായിട്ട് ഉപയോഗിച്ചില്ല.
ഐ ടുക്ക് സം ഓഫ് ഇറ്റ് ആൻഡ് ഗേവ് ഇറ്റ് ടു ഗോഡ്.
ഞാൻ അതിൽ ചിലതെടുത്ത് ദൈവത്തിന് നൽകി.
But God didn't accept it.
എന്നാൽ ദൈവം അതിനെ അംഗീകരിക്കുകയുണ്ടായില്ല.
You go further down in the book of Genesis.
ഉൽപ്പത്തി പുസ്തകത്തിന്റെ അടുത്തുള്ള അധ്യായങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരിക.
And you read in Genesis 21.
21st അധ്യായം 21st ൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു.
But two sons of Abraham.
അബ്രഹാമിന്റെ രണ്ട് പുത്രന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു.
The son of Hagar, Genesis 21 verse 9. The son of Hagar mocked the son of Sarah.
ഇസ്രായേലിന്റെ ഹാഗാർ അബ്രഹാമിന് പുത്രിച്ച മകൻ പരിഹാസി എന്ന് സാറാ കണ്ടു.
The son of Hagar mocked the son of Sarah.
ഹാഗാറിന്റെ പുത്രൻ സാറായുടെ പുത്രനെ പരിഹസിച്ചു.
One was Ishmael and the other was Isaac.
ഒന്ന് ഇസ്മായേലും മറ്റേത് ഇസഹാക്കുമായിരുന്നു.
These two sons also symbolize these two princes.
ഈ രണ്ട് പുത്രന്മാരും ഈ രണ്ട് തത്വങ്ങളെ പ്രതിധാനം ചെയ്യുന്നവരാണ്.
In fact, that's quoted in Galatians chapter 3 and 4 that way.
അതെ, ഗലാത്യ ലേഖനം 3-4 അത് വിവരിച്ച് പറയുന്നുണ്ട്.
Chapter 3 and chapter 4.
3-4 അത് വിവരിച്ച് പറയുന്നുണ്ട്.
Ishmael symbolizes what man can do with his strength.
ഇസ്മായിൽ പ്രതിധാനം ചെയ്യുന്നത് മനുഷ്യൻ തന്റെ സ്വന്തം ശക്തിയാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെയാണ്.
What Abraham can produce.
അതും അബ്രഹാം ഉൽപ്പാദിപ്പിച്ച അതേ കാര്യം മകൻ തന്നെയാണ്.
Isaac symbolizes what God can do when man has become helpless and impotent.
ഇസഹാക്ക് പ്രതിധാനം ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ പുത്രോത്പാദന ശേഷി നശിച്ചതിനു ശേഷവും ബലഹീനനായിരിക്കുമ്പോൾ ദൈവത്തിന് ആ മനുഷ്യനിൽ എന്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു തെളിവാണ്.
When Abraham held up Ishmael, he could look with pride, see what I have produced.
ഇസ്മായിലിനെ കയ്യിലേന്തി നിൽക്കുന്ന അബ്രഹാമിനെ ഊറ്റം കൊള്ളുവാനുണ്ടായിരുന്നു, നോക്കൂ ഞാൻ ഉൽപ്പാദിപ്പിച്ച എന്റെ മകൻ.
എന്നാൽ
അവൻ ഇസഹാക്കിനെ ഉയർത്തിയെടുത്തപ്പോഴോ അവൻ താഴ്മയുള്ളവനായി ദൈവം ഉൽപ്പാദിപ്പിച്ചത് കാണുമീനെന്നവൻ
പറഞ്ഞു.
ഈ രണ്ട് തരണത്തിലുള്ള ജീവിതമാണിത്.
One is what you produce and one is what God produces.
ഒന്ന് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും മറ്റൊന്ന് ദൈവം ഉൽപ്പാദിപ്പിക്കുന്നതും.
Religious people produce a certain type of life. It looks pretty good.
മതഭക്തരായിട്ടുള്ളവർ ഉൽപ്പാദിപ്പിക്കുന്ന ജീവിതം വളരെ കാഴ്ചയ്ക്ക് നല്ലതായിട്ടുള്ളതാണ്.
But God can never accept it.
എന്നാൽ ദൈവത്തിന് അതിനെ സാധിക്കാൻ സാധിക്കുകയില്ല.
Abraham prayed.
അറിയാമോ അബ്രഹാം പ്രാർത്ഥിച്ചത്?
ഓ that Ishmael might live before you. Oh, that Ishmael might live before you. God said no.
Sorry.
Send him away.
I
cannot accept him. You're a good man, Abraham, but
Abraham,
this is your son, but I can't accept him. And you may be a good man or a good woman here this evening. You may be a sincere person like Abraham. And with your efforts, you produce something, and God says, sorry, my son, I can't accept that.
നിങ്ങളുടെ ശക്തിയാൽ നിങ്ങളുടെ പരിശ്രമത്താൽ നിങ്ങൾ ചില ഉൽപ്പാദിപ്പിക്കുമ്പോൾ ദൈവം പറയുന്നു, മകനെ മകളെ, എനിക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല.
That's man's strength.
അത് മനുഷ്യന്റെ ബലമാണ്.
God has to make us spiritually impotent like Abraham.
അബ്രഹാമിനെ പോലെ പുത്രോൽപാദന ശേഷി നഷ്ടപ്പെട്ടവരായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന് തീർക്കേണ്ടിയിരിക്കുന്നു.
Then he will do something through you.
അപ്പോഴാണ് അവൻ നമ്മളിലൂടെ ചില പ്രവൃത്തികൾ ചെയ്യുന്നത്.
That's the way to being spiritual.
അതാണ് ആത്മീയതയുടെ മാർഗം.
Do you know that spiritual people have first to be made to recognize their utter impotence spiritually?
ആത്മീയരായിട്ടുള്ള തീരാനുള്ള മനുഷ്യർ അതിനു മുൻപായിട്ട് അവരുടെ ആ കഴിവില്ലായ്മ തീർത്തും വെളിപ്പാക്കേണ്ട ആവശ്യമുണ്ടെന്ന് അറിയുമോ?
They must learn the truth of those words that Jesus said, without me you can do nothing.
യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ അവരെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല.
Not just that.
അത് മാത്രമല്ല.
You must also know the other truth. Paul said in Philippians 4:13, with Christ I can do all things.
അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം 4:13 പൗലോസ് പറഞ്ഞത്, അവനാൽ എനിക്ക് സകലവും സാധ്യവുമാണെന്ന് അവർ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു.
One of the best illustrations I've ever heard of this.
ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു വളരെ മനോഹരമായ ചിത്രീകരണം ഞാൻ പറയട്ടെ.
ഐ ഹേർഡ് ലാസ്റ്റ് മന്ത് വെൻ മൈ സൺ വാസ് സ്പീക്കിംഗ് ടു ദി യങ് പീപ്പിൾ ഇൻ അവർ ചർച്ച് ഇൻ ബാംഗ്ലൂർ.
ആ കഴിഞ്ഞ മാസം എന്റെ പുത്രൻ ബാംഗ്ലൂരിലെ ഞങ്ങളുടെ ചെറുപ്പക്കാരായ യുവാക്കളോട് യുവതികളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ.
And I personally haven't heard a better illustration.
ഞാൻ പോലും അത്രത്തോളം മനോഹരമായ ഒരു വിവരണം കേട്ടിട്ടില്ല.
He said to them,
അവൻ അവരോട് ഇപ്രകാരം പറഞ്ഞു,
when you breathe out,
നിങ്ങൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ,
say this,
ഇത് പറയുക,
I can't do it,
എനിക്ക് ഇത് ചെയ്യാൻ സാധ്യമല്ല.
When you breathe in,
നിങ്ങൾ അകത്തേക്ക് ശ്വാസം എടുക്കുമ്പോൾ,
say, but Jesus can do it,
യേശുക്രിസ്തുവിന് ചെയ്യാൻ സാധിക്കും എന്ന് പറയുക.
This is the principle of the Christian life.
ഇതാണ് ക്രിസ്തീയ ജീവിതത്തിലെ തത്വം.
You breathe out,
പുറത്തേക്ക് ഉച്ഛ്വാസം ചെയ്യുമ്പോൾ,
get rid of all this carbon dioxide of self confidence,
നിങ്ങളുടെ സ്വയത്തിന്റെ എല്ലാ കാർബൺ ഡയോക്സൈഡിനെയും നിങ്ങൾ ഉച്ഛ്വസിക്കുന്നു. അതിനെ
ഉച്ഛ്വസിച്ചുകളയുക,
അത് തള്ളിക്കളയുക. നിങ്ങളുടെ ശരീരത്തിന് നല്ലതല്ല, അതിനെ ഉച്ഛ്വസിച്ചു കളയുക.
എന്നാൽ
നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ,
the pure oxygen,
ആ ശുദ്ധമായ ഓക്സിജൻ,
of the Holy Spirit's power,
പരിശുദ്ധാത്മാവിന്റെ ശക്തി,
Jesus can do it,
യേശുക്രിസ്തുവിന് സാധ്യമാണെന്ന് പറയും.
And after a while,
അതിനുശേഷം,
just like your breathing is almost unconscious,
നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം അബോധമായിട്ട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട്,
it becomes a way of life,
അത് ഒരു ജീവന്റെ മാർഗമായി തീരുന്നു.
I can't do it,
എനിക്ക് ചെയ്യാൻ സാധ്യമല്ല.
But my Jesus can do it,
എന്നാൽ എന്റെ യേശുവിന് ചെയ്യുവാൻ സാധിക്കും.
I can do it with the Lord's strength,
അതുപോലെ യേശുവിന്റെ ശക്തിയിൽ എനിക്ക് സാധിക്കുമെന്ന് പറയും.
And see how we breathe normally now.
ഇപ്പോൾ നമ്മൾ എത്ര സാധാരണമായിട്ടാണ് ശ്വാസോച്ഛ്വാസം നടത്തുന്നത്.
You've been breathing for the last 50 minutes without even realizing it.
കഴിഞ്ഞ നിമിഷങ്ങളായിട്ട് നിങ്ങൾ അറിയാതെ തന്നെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നവരായിരുന്നു.
Imagine that you can live the Christian life like that.
അപ്രകാരം ക്രിസ്തീയ ജീവിതത്തിൽ സാധ്യമെന്ന് വിശ്വസിക്കാം.
It's become a way of life with you that you don't have to be conscious of it. I can't do it.
നിങ്ങൾ അറിയാതെ തന്നെ എനിക്ക് സാധ്യമല്ല, യേശുവിന് സാധിക്കുമെന്ന്
പറഞ്ഞു.
എന്നാൽ യേശുക്രിസ്തുവിന് അത് സാധ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ സാധിക്കും.
This is the whole secret of the Christian life.
ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മുഴുവൻ രഹസ്യവും.
You know, it's not some, I know you've understood it in your head now. You can go and write all the right answers now.
എനിക്കറിയാം നിങ്ങളെ തലയിൽ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിയായ ഉത്തരങ്ങൾ തന്നെ നിങ്ങൾ പറയുകയും ചെയ്യും.
Ask God to give you revelation of this.
എന്നാൽ ഈ കാര്യത്തെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് നൽകാനായിട്ട് ദൈവത്തോട് യാചിക്കുക.
So that the Lord can say, blessed are you, for flesh and blood did not explain this to you, but my Father in heaven.
ദൈവത്തിന് പറയുവാനായിട്ട് സാധിക്കും, നിങ്ങൾ ഭാഗ്യവാന്മാർ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവ് അത്രേ നിങ്ങൾക്ക് ഇത് വെളിവാക്കി തന്നിരുന്നത്.
This is the whole difference between a religious person and a spiritual person.
ഇതാണ് ഒരു ആത്മീയ മനുഷ്യനും ഒരു മതഭക്തനായ ഒരു വ്യക്തിയും തമ്മിൽ.
A religious person grits his teeth and says, this year I'm going to make it.
ഒരു മതഭക്തനായ ഒരു വ്യക്തി തന്റെ പല്ല് കടിച്ചുകൊണ്ട് പറയും, അതെ ഈ വർഷം ഞാൻ ഇത് ചെയ്യുവാൻ പോകുന്നു.
Won't work.
അവരുടെ ജീവിതത്തിൽ സത്യമായി തീരുന്നില്ല.
The spiritual person says, I've learned already, I can't do it.
ഞാൻ പഠിച്ചിരിക്കുന്നു, എനിക്ക് കഴിയില്ല.
But I know that Jesus can do it and therefore it's going to work in my life.
എന്നാൽ യേശുക്രിസ്തുവിനെ എന്റെ ജീവിതത്തിൽ സർവ്വവും സകലവും സാധ്യമാണ്.
Christ lives in me. It's no longer I, but Christ lives in me.
ഞാനല്ല, എന്നിൽ ജീവിക്കുന്ന ക്രിസ്തു അത്രേ.
You know, this is what we need to understand.
ഈ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
I have been crucified with Christ.
യേശുക്രിസ്തുവിനോടുകൂടി ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
In other words, I have breathed out all the carbon dioxide of my self confidence and self life.
എന്റെ സ്വയ ശക്തിയിലുള്ള എല്ലാ കാർബൺ ഡയോക്സൈഡും ഞാൻ ഉച്ഛസിച്ച് കളഞ്ഞിരിക്കുന്നു.
But now it's no longer I.
എന്നാൽ ഇപ്പോൾ ഞാനല്ല.
Christ lives in me.
യേശുക്രിസ്തു എന്നിൽ ജീവിക്കുന്നു.
And the life which I live by faith of the Son of God.
ഞാൻ മുന്നിൽ ജീവിക്കാനുള്ളിരിക്കുന്നതിന്റെ ഭാവികാലം ആ യേശുക്രിസ്തുവിലുള്ള ജീവനിൽ ഞാൻ ജീവിക്കും, വിശ്വാസത്തിൽ ഞാൻ ജീവിക്കും.
See how these two streams go right through scripture.
ഈ രണ്ടരുവികൾ തിരുവചനത്തിലുടനീളം കടന്നുപോകുന്നു നമ്മൾ കാണും.
Let me show you another example.
വേറൊരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിക്കാം.
In the book of Samuel, first book of Samuel.
ശമൂവേലിന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ.
You read of two men.
രണ്ട് മനുഷ്യരെ കുറിച്ച് നിങ്ങൾ വായിക്കും.
Saul and David.
ശൗലും ദാവീദും.
And Saul symbolizes the religious man and David symbolizes the spiritual man.
ശൗല് ആ മതഭക്തനെ കുറിക്കുന്നു, ദാവീദോ ആത്മീയനെ കുറിക്കുന്നു.
You know what God said about David?
ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞെന്താ നിങ്ങൾക്ക് അറിയുമോ?
The Lord said, I have sought for a man after my own heart. This 1 Samuel 13 verse 14. The Lord has sought for himself a man after his own heart. 1 Samuel
13:14. യഹോവ എന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനെ അന്വേഷിച്ചു.
David was a man after God's own heart.
ദാവീദ് യഹോവയുടെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി.
The important word there is heart.
എന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ.
David was a man whose heart was right.
ദാവീദിന്റെ ഹൃദയം നേരുള്ളതായിരുന്നു.
He wasn't a perfect man. You know, he made some mistakes.
അവൻ ഒരു പൂർണ്ണനായ വ്യക്തിയായിരുന്നില്ല. അവൻ തെറ്റുകുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു നമുക്കറിയാം.
He was a man of the heart.
എന്നാൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു.
What about Saul?
എന്നാൽ ശൗലോ?
1 Samuel 9.
1 ശമൂവേൽ 9-ാം അധ്യായം.
Saul is described here.
ശൗലിനെ കുറിച്ച് ഇങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു.
He had a son whose name was Saul. Verse 2.
രണ്ടാമത്തെ വാക്യത്തിൽ അവന് ശൗൽ എന്ന പേരോടുള്ള ഒരു പുത്രനുണ്ടായിരുന്നു.
And one thing mentioned about him is
അവനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്,
the last part, from his shoulders up he was taller than all his people, all the people.
എല്ലാവരേക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു.
If all the other Jewish people were 5'10", Saul was 6'8".
എല്ലാ യഹൂദന്മാരും 5 അടി 10 ഇഞ്ച് പൊക്കമുള്ളതാണെങ്കിൽ ശൗല് 6'8" പൊക്കമുള്ളവരാണ്.
In a crowd of people, all these people, you could see Saul's head standing out.
ഇവിടെ ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കൂട്ടത്തിൽ ശൗലിന്റെ തല ഉയർന്നു
നിൽക്കുമായിരുന്നു.
അതാണ് ശൗല്.
He was the man of the head.
അവൻ തലയുള്ള ഒരു മുഖമേറിയ ഒരു മനുഷ്യനായിരുന്നു.
Religious people are people of the head.
മതഭക്തരായിട്ടുള്ളവരും തലയിൽ അറിവുള്ളവരായിരിക്കും.
Spiritual people are people of the heart.
എന്നാൽ ആത്മീയരോ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായിരിക്കും.
Religious people want Bible knowledge.
മതഭക്തർക്ക് തിരുവചനത്തെക്കുറിച്ച് ജ്ഞാനം കൂടുതൽ വേണം.
Their head with Bible knowledge.
തിരുവചനത്തെ കുറിച്ചുള്ള അറിവിനാൽ അവരുടെ തല നിറച്ചു വെച്ചിരിക്കും.
They go to Bible schools and their head becomes bigger and bigger and bigger.
അവരുടെ ബൈബിൾ കോളേജിലേക്ക് പോകുമ്പോൾ അവരുടെ തല വീണ്ടും വീണ്ടും വലുതായി വരും.
With degrees all around it.
അവരുടെ തലയ്ക്ക് വീണ്ടും അവരുടെ ആ ഡിഗ്രികളൊക്കെ വച്ചുകൂട്ടും.
They are still religious.
അപ്പോഴും അവർ മതഭക്തരായിരിക്കും.
But spiritual people,
ആത്മീയരും,
are men of the heart.
ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യർ.
They know much more than all these knowledge is to love God.
അവർക്ക് ഈ അറിവിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണമെന്ന്
ലവ് ജീസസ്.
അവർ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു.
ആൻഡ് ടു ലവ് ആർ ഫെലോ ഹ്യൂമൻ ബീയിങ്സ്. ദേ നോ ദാറ്റ് ഈസ് ദ മെയിൻ തിങ്.
നമ്മുടെ സഹ മനുഷ്യ ജീവികളെ സ്നേഹിക്കുക എന്നുള്ളതാണ് പ്രധാനമേറിയ വിഷയം എന്ന് അവർ അറിഞ്ഞിരിക്കുന്നു.
ആൻഡ് ടു ലവ് ആർ ഫെലോ ബിലീവേഴ്സ് ഇൻ എവറി ഡിനോമിനേഷൻ.
സഹവിശ്വാസികളെ, എല്ലാ സഭാ വിഭാഗങ്ങളിലും നമ്മുടെ സഹവിശ്വാസികളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു.
റിലിജിയസ് പീപ്പിൾ ഹാവ് ഗോട്ട് സോ മച്ച് ഡോക്ട്രിൻ ഇൻ ദേർ ഹെഡ്സ്. നോ നോ നോ, വി കാന്റ് ഡു ദാറ്റ്.
എന്നാൽ മതഭക്തർക്ക് ധാരാളം അറിവുകളോടുകൂടി അവർ പറയുന്നു, ഇല്ല, നമുക്കത് ചെയ്യുക സാധ്യമല്ല.
He doesn't have the right doctrine about the rapture of the church.
സഭയുടെ ആ ഉദാഹരണത്തിനെ കുറിച്ചും വീണ്ടെടുപ്പിനെ കുറിച്ചും ആ ഒക്കെ അവന് അറിവ് ശരിയായ ഒരു ഉപദേശമല്ല എന്ന്
പറയും.
തലയിൽ അറിവുള്ളവർക്ക് വലിയ പ്രശ്നമുള്ളവരാണ്.
I met many believers who are people of the head.
പല വിശ്വാസികളും തലയിൽ അറിവുള്ളവരെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്.
And they talk to you, they try to impress you with what they have in their head.
അവരുടെ തലയിലുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ ഒരു മതിപ്പുളവാക്കാൻ അവർ ശ്രമിക്കും.
It's very difficult to fellowship with them.
അങ്ങനെയുള്ളവരോട് കൂടി കൂട്ടായ്മ വലിയ ബുദ്ധിമുട്ടാണ്.
Because they're always trying to impress you with their knowledge.
അവരെ അവർ ശ്രമിക്കുന്നത് എപ്പോഴും അവർക്ക് അറിവുണ്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്.
And they always want to impress you with all the things they are doing for the Lord.
അവർ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് അവർ വലിയ മതിപ്പുളവാക്കാൻ ശ്രമിക്കുന്നവരാണ്.
But it's so easy to fellowship with people of the heart.
എന്നാൽ ഹൃദയപ്രകാരമുള്ള മനുഷ്യരോടുകൂടി കൂട്ടായ്മ ആചരിക്കുക വളരെ എളുപ്പമാണ്.
They love Jesus, they love you. They're not trying to impress you, they want fellowship with you.
അവരെ നിങ്ങളുടെ അവർക്കൊരു മതിപ്പല്ല വേണ്ടത്, നിങ്ങളുമായിട്ട് കൂട്ടായ്മയാണ് അവർക്ക്.
Yeah, I could go on and on through the whole Bible and show you these two streams.
ഈ രണ്ടരുവികളെ കാണിപ്പാനായിട്ട് എനിക്ക് തിരുവേദത്തിൽ കൂടി വളരെ വളരെ കാര്യങ്ങൾ പറയുവാൻ സാധിക്കും.
Let me tell you about Mary and Martha in Luke chapter 10.
സുവിശേഷം 10 അധ്യായത്തിലുള്ള മാർത്തയുടെയും മറിയയുടെയും കാര്യം നിങ്ങളോട് പറയട്ടെ.
Verse 38 to 42.
38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ.
Mary sat at Jesus' feet and listened.
മറിയ കർത്താവിന്റെ പാദത്തിൽ ഇരുന്ന് കേട്ടു.
Martha was busy serving.
എന്നാൽ മാർത്തയോ കർത്താവിനെ സേവിക്കുന്നതിൽ വളരെ തിരക്കുള്ളവളായിരുന്നു.
Religious people are more interested in serving God than sitting with him.
മതഭക്തരായിട്ടുള്ളവർ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതുപരിയായിട്ട് അവനെ സേവിക്കുന്നതിൽ വളരെ തൽപരരാണ്.
They're good people.
അവർ നല്ല മനുഷ്യരുമാണ്.
But they have a lot of complaints against the spiritual people also.
അവർക്ക് ആത്മീയരെ കുറിച്ച് വളരെ പരാതികളുള്ളവരാണ്.
Like Martha had about Mary.
മാർത്തയ്ക്ക് മറിയയെ കുറിച്ചുള്ളതുപോലെ.
And when Martha's come together,
അപ്പോൾ മാർത്തമാർ ഒന്നിച്ചു കൂടുമ്പോഴും
the main subject is how to make better chapatis and various things like this.
എങ്ങനെ നല്ല ചപ്പാത്തി ഉണ്ടാക്കാം അതുപോലെയുള്ള കാര്യങ്ങളാണ് അവരുടെ സംസാര വിഷയം.
How to do this for the Lord and that for the Lord, and we're doing this and doing that, we're making some curry here and this new type of chicken curry we're making and all this type of stuff. This is their main subject of discussion.
കർത്താവിന് വേണ്ടി നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നു, ഈ ഒരു പുതിയ കറി ഉണ്ടാക്കുന്നു, അതിൽ നമുക്ക് എങ്ങനെയാണ് നന്നായിട്ട് ചെയ്യുവാൻ.
How we must raise more money to make more curries and more chapatis etc for the Lord.
അതുപോലെ തന്നെ കർത്താവിനായിട്ട് കൂടുതൽ കറികളും ചപ്പാത്തികളും ഉണ്ടാക്കാനായിട്ട് എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ളത് പറഞ്ഞു.
And what are the ways in which we can collect money from people to produce all these dishes for the Lord?
ദൈവത്തിനായിട്ട് ഈ കറികളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് മനുഷ്യരിൽ നിന്ന് എങ്ങനെ പണം വസൂലാക്കാം എന്നുള്ളതാണ് അവരുടെ വേറെ.
Spiritual people are saying, you know what the Lord spoke to me this morning?
ആത്മീയർ പറയും ഇന്നത്തെ പ്രഭാതത്തിൽ കർത്താവിനോട്.
I want to share with you what the Lord blessed my heart with.
എന്റെ ഹൃദയത്തെ ദൈവം സന്തോഷിപ്പിച്ച് അനുഗ്രഹിച്ച കാര്യങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്.
Sitting in the Lord's feet.
അവർ കർത്താവിന്റെ പാദത്തിൽ ഇരിക്കുന്നവരാണ്.
What are you?
അതിൽ നിങ്ങൾ ഏത് ആ വിഭാഗത്തിൽ?
Which tree are you sitting around?
ഏത് വൃക്ഷത്തിന്റെ ചുറ്റുമാണ് നിങ്ങൾ ഇരിക്കുന്നത്?
You want to finish with being religious?
നിങ്ങൾ മതഭക്തരായിരിക്കുന്നത് ജീവിതത്താൽ അത് നിർത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു.
Spiritual man.
അതേസമയം ഒരു ആത്മീയനായി തീരാൻ ആഗ്രഹമുണ്ട്.
Seek God with all your heart, not with your head.
നിങ്ങളുടെ തല ഉപയോഗിച്ചല്ല, നിങ്ങളുടെ മുഴുവൻ ഹൃദയത്തോടും കൂടി ദൈവത്തെ അന്വേഷിക്കുക.
There are many people who got there. Doctrines wrong whose heart is right.
പല ആൾക്കാരും തങ്ങളുടെ ഉപദേശങ്ങൾ തെറ്റാണെങ്കിൽ അവരുടെ ഹൃദയം നേരുള്ളവരായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്.
You'll discover in the final day that that's what matters.
ആദ്യ നാളിൽ നിങ്ങൾ അത് മനസ്സിലാക്കും, ഇതാണ് ദൈവം നിരുപദിക്കുന്ന കാര്യമെന്ന്.
God is a rewarder of those who diligently seek him.
തന്റെ ഹൃദയപൂർവ്വം പരമാർത്ഥതയോടെ അന്വേഷിക്കുന്നവരെ കണ്ടെത്തുന്നവരാണ്, അവർക്കും പ്രതിഫലം നൽകുന്നവരാണ്.
I want to trust you.
കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിപ്പാനായിട്ട്.
Lead me into a life of true spirituality.
ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ആത്മീയതയിലേക്ക് നീ എന്നെ നടത്തുവാനായിട്ട് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കും.
നമുക്ക്
പ്രാർത്ഥിക്കാം.